ഈ ഫിത്ർ സക്കാത്ത് സംഘടിതമായിട്ട് തന്നെ കൊടുക്കേണ്ടതുണ്ടോ? നേരത്തെ നമ്മൾ സമ്പത്തിന്റെ തന്നെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഫിത്ർ സക്കാത്തിന്റെ കാര്യത്തിൽ എന്താ സ്ഥിതി? നമ്മൾ നേരിട്ട് സക്കാത്തുൽ ഫിത്ർ കൊടുത്താൽ അത് വീടുമല്ലേ, നമ്മൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുക. അതിന്റെ അവകാശികൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും, ഫക്കീർമാരും മിസ്കീനുമാരും. അങ്ങനെ അവർക്ക് നേരിട്ട് ഫിത്ർ സക്കാത്ത് കൊടുത്താൽ അത് മതിയാകുമല്ലേ? അത് മതിയാകും, യാതൊരുവിധ സംശയമല്ല. മതിയാകുമെന്ന് മാത്രമല്ല, അഫ്ദൽ അതാണ്, നേരിട്ട് കൊടുക്കലാണ് അഫ്ദൽ. നമ്മുടെ നാട്ടില് രണ്ട് തെറ്റായ ധാരണകളുണ്ട്, രണ്ട് തെറ്റായ രീതികളുണ്ട്. അതിലൊന്ന്, സംഘടിതമായിട്ട് ഫിത്ർ സക്കാത്ത് കൊടുത്താലേ അത് വീടുകയുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ തെറ്റിദ്ധാരണ. ഫിത്ർ സക്കാത്ത് സംഘടിതമായിട്ട് തന്നെ കൊടുക്കൽ നിർബന്ധമാണെന്ന്. സംഘടിതമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഫിത്ർ സക്കാത്ത് വീടൂലെന്നാണ്. അങ്ങനെ ചില ആളുകൾ നമ്മുടെ നാട്ടിൽ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പള്ളി ഉണ്ടാവും, ആ പള്ളി കമ്മിറ്റി ഉണ്ടാവും, പള്ളി കമ്മിറ്റിക്ക് ഒരു സക്കാത്തിന്റെ ഒരു കമ്മിറ്റി ഉണ്ടാവും, സക്കാത്ത് കമ്മിറ്റി, സക്കാത്ത് സെല്ല് അല്ലെ, സക്കാത്ത് കമ്മിറ്റി എന്നതിന് പറിച്ചു സക്കാത്ത് സെല്ല്. ആ സക്കാത്ത് കമ്മിറ്റിക്ക് തന്നെ ഏൽപ്പിച്ചോളണമെന്നാ. അത് അന്ന് വെള്ളിയാഴ്ച ഖത്തീബ് പ്രത്യേകം പറയുകയും ചെയ്യും, ആരൊറ്റക്ക് കൊടുക്കരുത്, അവിടെ സക്കാത്ത് സെല്ലുണ്ട്, സക്കാത്ത് കമ്മിറ്റി ഉണ്ട്, ആ സക്കാത്ത് കമ്മിറ്റിക്ക് തന്നെ കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ആരെങ്കിലും ഫിത്ർ സക്കാത്ത് ഒറ്റയ്ക്ക് കൊടുത്താലോ, നമ്മുടെ നാട്ടിൽ വലിയ ബഹളമാണ്, ഒച്ചപ്പാടാണ്, പ്രശ്നമാണ്. പിന്നെ പള്ളി കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചു, ആൾക്കെതിരെ നടപടിയെടുക്കും. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഫക്കീർമാരുള്ള ആളുകൾ തന്നെ ഈ കമ്മിറ്റിനെ പേടിച്ചിട്ട് എന്ത് ചെയ്യും, രഹസ്യമായിട്ട് ഫിത്ർ സക്കാത്ത് കൊണ്ടു കൊടുക്കും, അതല്ലെങ്കിൽ വേറെ അരിയെങ്കിലും മേടിച്ചിട്ട് കൊടുക്കും. കാരണം കമ്മിറ്റി അറിഞ്ഞാലേ അത് പ്രശ്നമാണ്, പിന്നെ മീറ്റിംഗ് ആയി, ബഹളമായി, ഒച്ചപ്പാടായി, ആകെ പ്രശ്നമായിരിക്കും. പിന്നെ ആ ധാരണ തെറ്റാണ്. രണ്ടാമത്തെ ഒരു ധാരണ ഇതിലുള്ളത് എന്താ വെച്ചാല്, ഇങ്ങനെ ഒരു കമ്മിറ്റിക്ക് ഏൽപ്പിക്കുന്നത് ജായിസല്ല, അതും ശരിയല്ല, അതും ശരിയല്ല. രണ്ടും നമ്മൾ പ്രത്യേകിച്ച് തന്നെ മനസ്സിലാക്കണം. നമുക്ക് അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ, ഹൈഅത്തോ ജംഇയത്തോ മുലല്ലമത്തോ സംഘടനയോ സംഘമോ എന്തോ ആകട്ടെ, എന്ത് പേര് പറഞ്ഞാലും, അവരെ ഏൽപ്പിക്കുക എന്നുള്ളത് ജായിസാണ്. അത് ഉലമാക്കൾ പറഞ്ഞത് ഈ തൗക്കീർ വക്കാലത്തിന്റെ ബാബിലാണത്, അതിന്റെ നൗഇലാണത് വരിക. നമ്മൾ മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുമല്ലോ, അതിന്റെ നൗഇലാണ്, അതിന്റെ ബാബിലാണത് പെടുക. എന്നാൽ അതിന് ചില ഷുറൂത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഷുറൂത്തുകൾ ആ കമ്മിറ്റി പാലിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കരുത്. അതിലൊന്ന്, അവർ വിശ്വസ്തരായിരിക്കണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സക്കാത്ത് കമ്മിറ്റിന്റെ ആളുകൾ വിശ്വസ്തരായിരിക്കണം. രണ്ടാമത്, അർഹരായ ആളുകൾക്ക് ഇത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. നമ്മുടെ നാട്ടിലിത് വലിയൊരു പ്രശ്നമാണ്. കുടുംബത്തിൽ തന്നെ ഒരുപാട് ഫക്കീർമാരുണ്ടാവും, ഒരുപാട് ഒറ്റൊന്നിനും കിട്ടൂല, കാരണം അതൊക്കെ കമ്മിറ്റിക്ക് കൊണ്ടുപോയി കൊടുക്കാണ്. പിന്നെ കമ്മിറ്റി ഒരു ലിസ്റ്റ് ഉണ്ടാക്കും, ആ ലിസ്റ്റിൽ പെട്ടവർക്ക് അത് കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് ഇത് കിട്ടൂല. നമുക്ക് അറിയണ കാര്യമാണ്, അവർ ലിസ്റ്റ് ഉണ്ടാക്കും, ആൾക്കാർ കൂടിയിട്ട് ആ ലിസ്റ്റിൽ പെട്ട ആൾക്കാർക്കേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ഫക്കീർമാർക്കും മിസ്കീന്മാർക്കും ഫിത്ർ സക്കാത്ത് കിട്ടാതെയും പോകുന്നുണ്ട്. അപ്പൊ ഇത് അർഹരായ ആളുകൾക്ക് ഇത് അവരെത്തിച്ചു കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അങ്ങനെയാണെങ്കിൽ കൊടുക്കുക, അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് പറഞ്ഞത്, ഫിത്ർ സക്കാത്തിനൊരു സമയമുണ്ട്, റമദാനിന്റെ ആദ്യത്തിലോ പകുതിക്കോ ഒന്നും ഇത് കൊടുക്കാൻ പറ്റൂല. അതേപോലെ തന്നെ പെരുന്നാളസ്കാരം കഴിഞ്ഞിട്ടും ഇത് കൊടുക്കാൻ പറ്റൂല. അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. അത് പിന്നെ ഏതെങ്കിലുമൊക്കെ സമയത്ത് ഫിത്ർ സക്കാത്ത് കൊണ്ടുപോയി കൊടുക്കും. അത് അവര് ആ ബാധ്യത, അത് കൃത്യസമയത്ത്, അതിന്റെ സമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാ. ആ സമയത്ത് ഫിത്ർ സക്കാത്ത് അവർ അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മൂന്ന് കാര്യങ്ങളും ഓക്കെയാണോ? അവര് വിശ്വസ്തരാണോ? അർഹരായ ആളുകൾക്കാണോ അവരത് എത്തിക്കുന്നത്? അതിന്റേതായ സമയത്ത് തന്നെ അവരതിന്റെ വിതരണം നടത്തുന്നുണ്ടോ? എങ്കിൽ ഇത്തരത്തിലുള്ള കമ്മിറ്റികൾക്കോ സെല്ലുകൾക്കോ അത് ഏൽപ്പിച്ചു കൊടുക്കൽ ജായിസാണ്. ഇനി അതല്ല, ഒരാളത് ഒറ്റക്ക് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും അഫദൽ. നമ്മൾ നേരെ തിരിച്ചാ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കിയിട്ടുള്ളത്, സക്കാത്ത് സെല്ലിൽ സക്കാത്ത് കമ്മിറ്റിക്ക് വിത്ര സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ സക്കാത്ത് വിടൂല എന്നുള്ളതാണ്. നേരെ തിരിച്ചാണ്. അഫ്ദലായിട്ടുള്ള രീതി നേരിട്ട് സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് തന്നെയാണ് വിത്ര സക്കാത്തിന്. അതിന് എല്ലാവരും തെളിവായിട്ട് ഉദ്ധരിച്ചത് അത് തന്നെയാണ്, സക്കാത്ത് എന്നുള്ളത് നിർബന്ധമാണല്ലോ. ഭാര്യക്ക് ഭർത്താവിന് സക്കാത്ത് കൊടുക്കാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ചോദിച്ചല്ലോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പെണ്ണുങ്ങളൊക്കെ ധർമ്മം ചെയ്യണം, അവർ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം എന്നാണ്. അസ്തഗ്ഫിറുല്ലാഹ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം എന്നാണ്. കാരണം പറഞ്ഞു, നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണുള്ളത്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഒന്ന് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, അല്ലാതെ പറഞ്ഞു ദാനധർമ്മങ്ങൾ കൊടുക്കണം, അതും വർദ്ധിപ്പിക്കണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസീഹത്ത് കേട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഭാര്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. അതാണ് റസൂലേ, ഇന്ന് സദഖ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചല്ലോ, എന്റെ അടുത്ത് കുറച്ച് ആഭരണങ്ങളുണ്ട്, അത് ധർമ്മം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇബ്നു മസ്ഊദും മകനും പറയുന്നു അത് കിട്ടാൻ ഏറ്റവും അർഹതപ്പെട്ടവർ അവരാണ് എന്ന്. ആര്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഭാര്യ പറയണേ. സൈനബ് റളിയല്ലാഹു തആല അൻഹ പറയണ റസൂലുള്ളാഹിനോട്, ഞാൻ അത് സദഖ കൊടുക്കാൻ ഒരുങ്ങിയപ്പോ ഇബ്നു മസ്ഊദും മകനും പറയണെന്ത്, ആ സദഖ കിട്ടാൻ ഏറ്റവും അർഹര് അവര് രണ്ടാളാണെന്നുള്ളതാ അവര് പറയുന്നത്. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ അർഹരാരാണ്? ആ സദഖ കിട്ടാൻ അർഹർ ഇബ്നു മസ്ഊദും മകനുമാണ് എന്ന് അവര് പറയണം. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, സക്കാത്തല്ലേ, ഇവിടെ കമ്മിറ്റിയില്ലേ, കമ്മിറ്റിക്ക് കൊടുക്ക്, അതിന്റെ ആളുകളുണ്ടല്ലോ അവർക്ക് കൊടുക്ക്. അതെങ്ങനെ, നീ എങ്ങനെ നേരിട്ട് ഇബ്നു മസ്ഊദിന് കൊടുക്കും എന്നല്ല റസൂലുള്ള പറഞ്ഞത്. അങ്ങനെയാണ് പറയേണ്ടി. സൈനബിനോട് പറയേണ്ട എന്താ, അത് അതിന്റെ ആൾക്കാരുണ്ട്, പിരിച്ചെടുക്കുന്ന ആൾക്കാർക്ക് കൊടുത്തെങ്കിലേ വിത്ര സക്കാത്ത് സ്വഹിയാവുള്ളൂ എന്നല്ലേ പറയേണ്ടത്. നീ എങ്ങനെ നേരിട്ട് കൊടുക്കുന്നല്ലേ ചോദിക്കേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് ഇബ്നു മസ്ഊദ് പറഞ്ഞാണ് ശരി, നിന്റെ ആ സ്വതക്ക കിട്ടാൻ ഏറ്റവും അർഹൻ ഇബ്നു മസ്ഊദും മകനുമാണ്, അതായത് നിന്റെ ഭർത്താവും മകനുമാണ്. ഇത് ഹദീസ് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നിന്റെ തെളിവ് എന്താ? രണ്ട് തെളിവ് നീ കിട്ടി. ഒന്ന്, ഭാര്യക്ക് ഭർത്താവിന് സക്കാത്ത് കൊടുക്കാം, അതിന്ന് കിട്ടിയല്ലോ, അതിന്ന് കിട്ടി. കാരണം ഭർത്താവിന് നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കുക എന്നുള്ളത് ഭാര്യന്റെ കടമയിൽപ്പെട്ടതല്ല. മനസ്സിലായല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ആളാണെങ്കിൽ സക്കാത്ത് കൊടുക്കരുത്, അത് സൂത്രപ്പണിയാണ്. പിന്നെ ധനം പുറത്തൊക്കെ എടുക്കുമ്പോലല്ലോ, ചെലവ് നടത്തുന്നതിന് പകരം സക്കാത്തിന്റെ പൈസ കൊണ്ട് ചെലവെടുത്താൽ പറ്റൂല. അപ്പൊ നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ആളുകൾക്ക് സക്കാത്ത് കൊടുക്കരുത്. ഇവിടെ ഭർത്താവിന് ചെലവ് കൊടുക്കുക എന്നുള്ളത് ഭാര്യക്ക് നിർബന്ധമല്ല, അതിന് മനസ്സിലായി. അതുകൊണ്ട് ഭാര്യക്ക് എന്ത് ചെയ്യാം, ഭർത്താവ് സക്കാത്തിന് അവകാശിയാണെങ്കിൽ, ഭർത്താവ് എന്നുള്ളത് കൊണ്ടല്ല കൊടുക്കണം കേട്ടോ, ആ ഭർത്താവ് സക്കാത്തിന്റെ അവകാശിയാണെങ്കിൽ ഭാര്യക്ക് സക്കാത്ത് കൊടുക്കാം എന്നുള്ളത് ഇന്ന് കിട്ടിയല്ലോ, കിട്ടി. പിന്നെ വേറൊന്നും കൂടിയും കിട്ടി. എന്ത് കിട്ടി? നേരിട്ട് സക്കാത്ത് കൊടുക്കാന്നുള്ളതും കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് എന്നെ ഏൽപ്പിക്കുക വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ള സക്കാത്ത് കമ്മിറ്റിക്കാർ ഇവിടെ ഉണ്ട്, അതിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ള ആൾക്കാരുടെ, നിങ്ങൾ അവർക്ക് കൊണ്ടുപോയി കൊടുത്താലേ സക്കാത്ത് വീടുള്ളൂ എന്നല്ല പറഞ്ഞു. മാത്രമല്ല ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് ഉലമാക്കൾ പറഞ്ഞത് അങ്ങനെ തന്നെ. വേറെ ചില ആൾ ഇത് ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ ഈ ബാബിലാണ്. ഏത്? അടുത്ത ആളുകൾക്ക് കിതാബുസ് സക്കാത്തില് ബാബുസ് സക്കാ അലൽ അഖാരിബി, കുടുംബക്കാർക്ക് സക്കാത്ത് കൊടുക്കുന്ന അധ്യായം എന്നുള്ളതിലാണ് ഇമാം ബുഖാരി ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ചില ആൾക്കാർ പറഞ്ഞു ഇത് ഉദ്ദേശിക്കുന്നത് സദഖനെ കുറിച്ച് മാത്രമാണ്, സദഖത്തു നാഫില, ഇത് ഫരീദത്തല്ല ഈ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ചില ആൾക്കാർ പറഞ്ഞു. അതിന് ഇബ്നു ഹജർ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുമായിരുന്നു. കാരണം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തഫ്സീൽ ചെയ്യാതെ, അത് തഫ്സീൽ ചെയ്തിട്ടില്ല, ആമായിട്ട് പറഞ്ഞു. ഏത് നിന്റെ സ്വതക്ക കിട്ടാൻ അർഹൻ നിന്റെ ഇബ്നു മസ്ഊദ് മകനുമാണ്. അപ്പൊ അവിടെ തഫ്സീൽ ചെയ്യാതെ പറഞ്ഞു, ആമാക്കി പറഞ്ഞു. ഇബ്നു അജർ പറയണ് ആ പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലാകും? തുജിസിയു അൻക ഫർളൻ കാന ഔ തതവ്വ, അത് ഐച്ഛികമായ ദാനധർമ്മങ്ങളാണെങ്കിലും നിർബന്ധ ദാനമാണെങ്കിലും ഇങ്ങനെ കൊടുക്കാം, അത് മതിയാകുന്നതാണ് എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. അതുകൊണ്ട് ഉലമാക്കൾ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിർബന്ധ സക്കാത്തിനെ കുറിച്ചല്ലാതെ സ്വതക്ക, കേവലം സ്വതക്കയെ കുറിച്ച് മാത്രമാണ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീനൊക്കെ ശക്തമായ മറുപടി പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിഷയം അതല്ല, വേറെ ഒരു സംഗതിയാണ്. നമ്മൾ മുമ്പത് പറഞ്ഞ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ വെച്ചാല്, ഇവിടെ നേരിട്ട് കൊടുത്തു, കൊടുക്കാം, അതിനർഹൻ ഇബ്നു മസ്ഊദ് മകനുമാണ് എന്നുള്ളത് ഇൻഷല്ലാസിലേക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഈ ഹദീസിന് തെളിവ് നമുക്ക് കിട്ടിയത് എന്താ? നേരിട്ട് സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ പറയുന്നത് എന്താ? കമ്മിറ്റിക്ക് കൊടുത്തെങ്കിലേ സക്കാത്ത് കൊടുക്കുള്ളൂ. ഇനി വേറെ സംഗതി കൂടിയുണ്ട്. ഇതിങ്ങനെ കമ്മിറ്റിക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർക്ക് ഒരു പ്രതിഫലം കൂടി നഷ്ടപ്പെടും, രണ്ട് പ്രതിഫലത്തുനിന്ന് ഒന്ന് നഷ്ടപ്പെടും. എന്നാൽ ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. നേരത്തെ പറഞ്ഞ ഷുറൂത്തുകളുള്ള ഒരു കമ്മിറ്റിയാണെങ്കിൽ, ഒരു ലജ്നയാണെങ്കിൽ, ഒരു ജംഇയത്താണെങ്കിൽ, ഒരു മുനല്ലമത്താണെങ്കിൽ, നേരത്തെ പറഞ്ഞ ഷുറൂത്തുകൾ അവർ പാലിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് കൊടുക്കൽ ജായിസാണ്. അങ്ങനെ കൊടുത്താലേ സക്കാത്ത് കൂടും, അവരതിന്റെ അർഹരായ ആളുകളെ കണ്ടെത്തിക്കോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതേപോലെ തന്നെ ചില നാടുകളിൽ ഇതിന്റെ അവകാശികൾ ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചോളുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ജംഇയത്തുകൾ ഉണ്ടെങ്കിൽ, കമ്മിറ്റികൾ ഉണ്ടെങ്കിൽ, അവരെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ജായിസാണ്. പക്ഷെ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രതിഫലം നഷ്ടപ്പെടും എന്ന് പറഞ്ഞല്ലോ. ഏതാണ് ആ പ്രതിഫലം? കുടുംബക്കാർക്ക് കൊടുക്കുക എന്നുള്ള ഒരു പ്രതിഫലം നഷ്ടപ്പെടും. കാരണം നമ്മൾ കുടുംബക്കാർക്ക് പിന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ അതിന് രണ്ട് കൂലിയുണ്ട്. സ്വതക്കനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, സക്കാത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കുടുംബക്കാർക്ക് അത് കൊടുക്കുമ്പോൾ രണ്ട് കൂലിയിട്ടും. ഇവിടെ വേറെ കാര്യം കൂടി മനസ്സിലാക്കേണ്ട എന്താലോ, ഈ സക്കാത്തിന്റെ ചർച്ചയിലാകട്ടെ, ഫിത്ർ സക്കാത്തിന്റെ ചർച്ചയിലാകട്ടെ, ഒരു പ്രധാനപ്പെട്ട ചർച്ച, അത് വാപ്പാക്ക് മകന് കൊടുക്കാൻ പറ്റുമോ, ജ്യേഷ്ഠന് കൊടുക്കാൻ പറ്റുമോ, അനിയന് കൊടുക്കാൻ പറ്റുമോ, അളാപ്പാക്ക് കൊടുക്കാൻ പറ്റുമോ, മൂത്താപ്പാക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാ. ഇവിടെ നമ്മളെ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, ഇതൊക്കെ കമ്മിറ്റിക്ക് ഏൽപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണെങ്കിൽ, അങ്ങനെ മാത്രമേ ഫിത്ർ സക്കാത്തും സക്കാത്തും വീടുള്ളെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച തന്നെ കാര്യമില്ലല്ലോ. കമ്മിറ്റിക്ക് ഇപ്പൊ എല്ലാവരും ഒരേപോലെ അല്ലേ, അവിടെ അളാപ്പി മൂത്താപ്പി നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ചർച്ച എങ്ങനെ ഈ ഗ്രന്ഥങ്ങളിൽ വന്നു? ഉലമാക്കൾക്കിടയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ച വന്നു? എളാപ്പാക്ക് കൊടുക്കാൻ പറ്റുമോ, മൂന്താപ്പാക്ക് കൊടുക്കാൻ പറ്റുമോ, മകന് കൊടുക്കാൻ പറ്റുമോ, വാപ്പാക്ക് കൊടുക്കാൻ പറ്റുമോ, ഭാര്യക്ക് കൊടുക്കാൻ പറ്റുമോ? അതിനും ബുദ്ധിയുള്ളവന് മനസ്സിലാക്കേണ്ടത് ഇത് നേരിട്ടാണ് കൊടുക്കേണ്ടത്. നേരിട്ട് കൊടുക്കുമ്പോഴല്ലേ അങ്ങനെ ഒരു ചർച്ചന്റെ ആവശ്യമുള്ളൂ. ഇത് പള്ളി കമ്മിറ്റി വേണ്ടി കൊടുക്കുകയാണെങ്കിൽ പിന്നെ എന്താ അളാപ്പ് മൂത്താപ്പിയോടെ, അതൊക്കെ കമ്മിറ്റിയല്ലേ വേണ്ടി കൊടുക്കണേ. അപ്പൊ ഇങ്ങനെ ഒരു ചർച്ച തന്നെ ഇതിലുണ്ട്, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുണ്ട്, ഫിക്കിലുണ്ട്. എന്നെന്താ മനസ്സിലാക്കേണ്ടത്? നേരിട്ട് കൊടുക്കുമ്പോഴല്ലേ അങ്ങനെ ചർച്ചന്റെ ആവശ്യമുള്ളൂ. അപ്പൊ വിത്ത് സക്കാത്ത് നേരിട്ട് കൊടുക്കാം. അത് തന്നെയാണ് അഫ്ദലായിട്ടുള്ളതും അഹ്വത്തായിട്ടുള്ളതും എന്ന് ആ ചർച്ചയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇതിൽ ചോദ്യം ചോദിച്ചു. എന്ത് ഈ വിഷയത്തിൽ ചോദ്യം വന്നത്? ഇങ്ങനെ കുടുംബക്കാർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമല്ലേ, അടുത്ത ആളുകൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അതാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താ വെച്ചാല്, അത് കൊടുക്കൽ ജായിസാണ്. ജായിസാണ് എന്നുള്ളത് മാത്രമല്ല, അതിന് രണ്ട് കൂലിയുണ്ട് എന്നാ പറഞ്ഞത്. യജൂസു അൻ തദ്ഫ സക്കാത്തൽ ഫിത്രി വ സക്കാത്തൽ മാലി ഇല ലഖാരിബിൽ ഫുഖറ. ഫിത്ര് സക്കാത്താകട്ടെ, ധനത്തിന്റെ സക്കാത്താകട്ടെ, അത് അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കാം. പക്ഷെ അവിടെ കാര്യം മനസ്സിലാക്കേണ്ടത് അവർ ദരിദ്രർ, അതിന്റെ അവകാശികളാണെന്നുള്ളത് നോക്കണം കേട്ടോ. കുടുംബക്കാരായതുകൊണ്ടല്ല അവർക്ക് സക്കാത്തിട്ടുള്ളത്, അതിന്റെ അവകാശികളായതുകൊണ്ടാണ്. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഫിത്ര് സക്കാത്താകട്ടെ, ധനത്തിന്റെ സക്കാത്താകട്ടെ, ഇല ലഖാരിബിൽ ഫുഖറ, ദരിദ്രരായ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവർക്കത് കൊടുക്കുന്നത് ജായിസാണ്. ബൽ ഇൻ ദഫഹ ഇലൽ അഖാരിബി ഔലാ മിൻ ദഫഹ ഇലൽ അബായിദി. കണ്ടോ, മനസ്സിലായിക്കോ? എന്താ പറഞ്ഞ, അകന്ന ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അടുത്ത ആളുകൾക്ക് കൊടുക്കുക, ബന്ധുക്കൾക്ക് കൊടുക്കുന്നതാണ്. പള്ളി കമ്മിറ്റിക്ക് ഇതെല്ലാവരും ഏൽപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണെങ്കിൽ, ഇല്ലെങ്കിൽ സക്കാത്ത് കൂടില്ലെങ്കിൽ പിന്നെ ഇത് പറയേണ്ട കാര്യമില്ല. അകന്ന ആളുകളെക്കാൾ പിന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നല്ലത് അല്ലെങ്കിൽ ധനത്തിന്റെ സക്കാത്ത് കൊടുക്കാൻ നല്ലത് അടുത്ത കുടുംബക്കാർക്കാണ്, അടുത്ത ബന്ധുക്കൾക്കാണ്. കാരണം അലിയാൻ വസീല, കാരണം ബന്ധുക്കൾക്കത് കൊടുക്കുക എന്നുള്ളത് സ്വദഖയും സിലയുമാണ്. എന്നിട്ട് അദ്ദേഹം ഹദീസൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്, കുറച്ച് ദീർഘമായിട്ടുള്ള ഫത്വയാണ് അവസാന ഭാഗത്ത് ഹദീസ് കൊണ്ടുവരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സ്വദഖതുക അലൽ ഖരീബി സ്വദഖതുൻ വസീല, നിന്റെ കുടുംബക്കാരനിലുള്ള നിന്റെ സ്വദഖ അത് സ്വദഖയുമാണ്, കുടുംബബന്ധം ചേർത്തലുമാണ്. അപ്പൊ അങ്ങനെ ഫിത്ർ സക്കാത്ത് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ അതിന്റെ ആളുകൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ രണ്ട് കൂലിയായി. ഇത് പള്ളി കമ്മിറ്റിക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്നുണ്ടോ? അപ്പൊ നമ്മളെ ആളുകൾ മനസ്സിലാക്കി വെച്ചതിന്റെ നേരെ എതിരാണ് വിഷയം. അത് ജായിസല്ല നമ്മൾ പറയുന്നില്ല. ഇങ്ങനെ ഒരു പ്രതിഫലം കൂടി അതിൽ നഷ്ടപ്പെടും. അത് ഇവർ ആലോചിക്കുന്നുണ്ടോ? അത് ഇവർ ചിന്തിക്കുന്നുണ്ടോ? അപ്പൊ രണ്ട് കൂലി കിട്ടും. ഒന്നാ സ്വദഖന്റെ കൂലി, രണ്ട് ആ സ്വദഖയിലൂടെ അത് ആ കുടുംബബന്ധം ചേർത്തൽ കൂടിയാണ്, അതിന്റെ കൂലി കിട്ടും. അപ്പൊ അങ്ങനെ രണ്ട് പ്രതിഫലം അവന് കിട്ടുന്നു. അതുകൊണ്ടാണ് ഇബ്നു സൈയ്യിം പറഞ്ഞത്, അകന്ന ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും അർഹമായിട്ടുള്ളത്, ഏറ്റവും നല്ലത്, സൂക്ഷ്മമായിട്ടുള്ളത് എന്താ? ബന്ധുക്കൾക്ക് കൊടുക്കുന്നതാണ്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് വിശദമായ ഒരു ചർച്ച നടത്തുന്നുണ്ട്. അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു, ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച്. അതിങ്ങനെ ജംഇയ്യത്തുൽ ഖൈരിയ, ഇങ്ങനെയുള്ള ചാരിറ്റികൾ, ഇത്തരത്തിലുള്ള സംഘങ്ങൾ, സംഘടനകൾ, അവർക്ക് അത് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. കുറച്ച് സുദീർഘമായിട്ടുള്ള ഒന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ അദ്ദേഹം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും സലഫുകളുടെ ആദ്യ കാലഘട്ടത്തിലും സുറൂഇന്റെയും മവാശികളുടെയും സക്കാത്താണ് ഇങ്ങനെ ശേഖരിക്കപ്പെടാറുണ്ടായിരുന്നത്. ആദ്യ കാലഘട്ടത്തിൽ തന്നെ ധനത്തിന്റെ സക്കാത്ത് അവർ നേരിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കന്നുകാലികളുടെ കൃഷികളുടെ സക്കാത്തും കന്നുകാലികളുടെ സക്കാത്തുമാണ് ശേഖരിക്കപ്പെടാറുണ്ടായിരുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞ നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, ധനത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, അംവാലും ദ്വാഹിറ, അംവാലും ബാത്തിന. രണ്ടും രണ്ടിതാണ്, രണ്ട് വിഷയത്തിലാണ് പോകുന്നത്, നമ്മൾ വേറെ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ ആദ്യ കാലഘട്ടത്തിൽ ഇതായിരുന്നു ശേഖരിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ നാണയത്തിന്റെ സക്കാത്ത് അവർ നേരിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ആദ്യ കാലഘട്ടത്തിലും ഫിത്ർ സക്കാത്ത് അത് നേരിട്ട് അതിന്റെ അവകാശികൾക്ക് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ ഇത്തരത്തിലുള്ള ഈ ചാരിറ്റികൾ, ഇത്തരത്തിലുള്ള ഈ സംഘടനകൾ, ഇത് ശേഖരിക്കുന്ന ആളുകൾക്ക് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവരെന്ത് ചെയ്യും? അവർ ഈ ഫിത്ർ സക്കാത്ത് ശേഖരിച്ചിട്ട് അവർ നേരത്തെ അത് വിതരണം ചെയ്യും. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അവർ റമദാന്റെ ആദ്യത്തിൽ അല്ലെങ്കിൽ പൗതിക്കന്നെ, കാരണം അത് ഒരുപാടുണ്ടാവും, ആളുകൾ നേരത്തെ കൊടുത്തിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യും? ഇത് നേരത്തെ വിതരണം തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ വേറെ നാട്ടിക്ക് കയറ്റി അയച്ചിട്ടുണ്ടാവും റമദാന്റെ തുടക്കത്തിൽ തന്നെ ഇതൊക്കെ ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നേരെ തിരിച്ചും പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം, മാസങ്ങൾക്ക് ശേഷം, ആഴ്ചകൾക്ക് ശേഷം ഈ ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്യുന്ന ഖൈരിയാത്തുകളുമുണ്ട്, ഖൈരിയകളുമുണ്ട്. അതും പാടില്ലല്ലോ. ഇങ്ങനെ രണ്ട് വലിയ പ്രശ്നങ്ങൾ അതിൽ ഞാൻ കാണുന്നുണ്ട്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കാട്ടോ, ചിലരത് നേരത്തെ കൊടുക്കും, ചില ആൾക്കാർ അവരുടെ കയ്യിൽ വേറെ കുറെ ഉണ്ടാവും, പെരുന്നാൾ കഴിഞ്ഞിട്ട് അങ്ങനെ വിതരണം ചെയ്യുന്നുണ്ടാവും, ലോഡ് കണക്കിന് അങ്ങനെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പെരുന്നാളിന് ശേഷം അതങ്ങനെ കൊടുക്കുന്നുണ്ടാവും. ഈ രണ്ട് വലിയ പ്രശ്നങ്ങൾ ഈ ഖൈരിയകളിലുണ്ട് ഷെയ്ഖ് അൽബാനി പറയുന്നത്, ചുരുക്കത്തിൽ കേട്ടോ. അതിനുശേഷം ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ലിദാലിക, ഈ കാരണം കൊണ്ട് ഫയക്കൂനു അൽ അഹ്വത്തു അൻ യതവല്ലൽ മുസക്കി വൽ മുഖ്രിജു ലി സദഖത്തിൽ ഫിത്രി ഇഖ്റാജുഹാ ബിനഫ്സിഹി. എന്താ പറഞ്ഞേ? അതുകൊണ്ട് ഈ കാരണം കൊണ്ട് തന്നെ അൽ അഹ്വത്തു, ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത്, ആ യത്തവല്ലൽ മുസക്കി വൽ മുഖരിജ്, ആരാണോ സക്കാത്ത് മുസക്കി, സക്കാത്ത് കൊടുക്കുന്നവൻ, ആ സക്കാത്ത് കൊടുക്കുന്നവൻ, ലി സദഖത്തിൽ ഫിത്രി, ആ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നവൻ ആരാണോ അവൻ, ഇഖ്റാജുഹാ ബിനഫ്സിഹി, അവനത് സ്വയം ആ സക്കാത്ത് കൊടുക്കുന്നതാണ് എന്ത്? അഹ്വത്തായിട്ടുള്ളത്, ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത്. ഫഹു അവ്വലൻ യുഖ്രിജുഹാ ഖബ്ലിൽ ഈദ് മുബാശറ, ഈദിന്റെ മുമ്പ് അവൻ നേരിട്ട് ആ ഫിത്ർ സക്കാത്ത് കൊടുക്കട്ടെ. വഹാദാ ഹുവൽ അഫ്ദൽ, ഇതാണ് അഫ്ദൽ ആയിട്ടുള്ളത്. ഉണ്ടോ ഏയ് മുബാഷറ നേരിട്ട് ആ പിതൃസക്കാത്ത് അതിന്റെ അവകാശികൾക്ക് മുബാഷറ നേരിട്ട് കൊടുക്കലാണ് എന്ത് അഫ്ളലായിട്ടുള്ളതും അഹ്വത്തായിട്ടുള്ളതും. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ ചർച്ചയിൽ അവസാന ഭാഗത്ത് ഇതാണ് പറയുന്നത്, അവസാന ഭാഗത്ത് ഈ കാര്യമാണ് പറയുന്നത്, ഇതാണ് എന്ത് അഫ്ളലായിട്ടുള്ളതും അഹ്വത്തായിട്ടുള്ളതും. അപ്പൊ അതിന്റെ ചുരുക്കമാണ് പറയുന്നത്. ഇത് ഉലമാക്കളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരൊറ്റ ഒന്നുകൂടി ആ വിഷയത്തിൽ ലജ്നത്ത് ദായമിയോട് ഇത് ചോദിച്ചു, ഹലിൽ മസാജിദ് അവിൽ ഹയ്യാത്ത് ഇസ്ലാമിയ പള്ളികൾ, അതേപോലെ തന്നെ ഇസ്ലാമിക് സൊസൈറ്റികൾ അങ്ങനെയുള്ള സംഘങ്ങൾ, സൽത്തത്തുൻ ജമഈ സക്കാത്ത് ബിൽ മാലി വ തൗസീഹ അലൽ മുസ്തഹിഖീന ബിൽ ഹുബൂബി, അവരെന്ത് ചെയ്യുന്നു, അവര് പണമായിട്ട് അത് ശേഖരിക്കും, എന്നിട്ട് അവര് ദാനിയമായിട്ട് അവരത് വിതരണം ചെയ്യും. അതിനുള്ള പവർ അവർക്കുണ്ടോ? അവരെന്ത് ചെയ്യണം? പണമായിട്ട് അത് ശേഖരിക്കും, എന്നിട്ട് ദാനിയമായിട്ട് അവരത് വിതരണം ചെയ്യും. ഏത് പള്ളികള്, ഇങ്ങനെയുള്ള ഇസ്ലാമിക് സൊസൈറ്റികൾ. അതുകൊണ്ട് അവരെ വക്കീലാക്കാനുള്ള അനുവാദം ഉണ്ട്, അത് ജായിസാണോ? അവർക്ക് ഈ അധികാരം വെച്ചുകൊടുത്തുകൊണ്ട് അവരെ നമുക്ക് ഈ വിഷയത്തിൽ വക്കീലാക്കാൻ പറ്റുമോ? അതാണ് ചോദ്യം, ലജ്നത്ത് ദായമിയുടെ 10344-ാമത്തെ ചോദ്യം. ചോദ്യം മനസ്സിലായല്ലോ. ഇങ്ങനെ പള്ളി, ഇങ്ങനെയുള്ള ഇസ്ലാമിക് സംഘങ്ങൾ, അവരെന്ത് ചെയ്യാണ്? ധനം വാങ്ങും, പൈസ വാങ്ങിയിട്ട് അവര് ആ ധാന്യം, ഭക്ഷ്യപദാർത്ഥം എന്താണോ അത് അവർ വിതരണം ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ളതിൽ അത് ഏൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിനവർ കൊടുക്കുന്ന മറുപടി, മൂന്ന് ചോദ്യങ്ങളുണ്ട് അതിലൊരു ചോദ്യം, അത് മാത്രമേ വായിക്കണുള്ളൂ. പിതൃസക്കാത്തുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് അവർ കൊടുക്കുന്ന ഉത്തരം കേട്ടോ, അൽ അസ്ലു അന്ന സകാത്തുൽ ഫിത്ര് യജിബു ഇഖ്റാജുഹ മിനൽ മുസക്കി ഇലൽ മുസ്തഹിഖി മുബാശറ. വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. നമ്മുടെ നാട്ടിലെന്താ വെച്ചാല് സംഘടന ചൊല്ലി പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാൻ പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞാലോ അവൻ സംഘടനക്കെതിരാണെന്ന് പറഞ്ഞിട്ട് അവൻ അതിന് പുറത്താക്കും. അപ്പൊ ഖത്തീബ്മാരാരും മിണ്ടുമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ പ്രശ്നമാണ്. സംഘടന പഠിപ്പിച്ചു വെച്ച കുറെ രീതികളുണ്ട്, ആചാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ അവർക്ക് പറ്റില്ല. അല്ലെങ്കിൽ ഇത് പ്രസംഗിക്കാൻ പറ്റുന്ന ധൈര്യമുള്ള എത്ര ഖത്തീബ്മാരുണ്ടാവും? അവരിതൊന്ന് പറയട്ടെ, നേരിട്ട് സക്കാത്ത് കൊടുക്കാൻ പറ്റുന്നുള്ളതൊന്ന് പറയട്ടെ, വിവരം അറിയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് പറയണ? ഏതെങ്കിലും ഖത്തീബ്മാര് റമദാൻ മാസത്തിൽ പിതൃ സക്കാത്തിന്റെ ഫളായിലുകളെ കുറിച്ച് അരമണിക്കൂർ സംസാരിക്കുമ്പോ അത് നേരിട്ട് കൊടുക്കാം, നേരിട്ട് കൊടുക്കലാണ് അഫ്ദൽ എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. കാരണം അടുത്ത ആഴ്ച കുത്തുപ്പുണ്ടാവില്ല, അത്തുവെക്ക് വരണ്ട അറിയും. മദ്രസ പഠിപ്പിക്കുന്ന ഉസ്താദാണെങ്കിൽ മദ്രസന്ന് പുറത്താക്കും, മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതും കട്ടാക്കും. ശനിയാഴ്ച തന്നെ മീറ്റിംഗും വിളിക്കും അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ. അപ്പൊ അത് സംഘടന പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, പല വിഷയത്തിലും ഉണ്ട് അത്. നമ്മൾ സക്കാത്തുൽ ഫിത്റിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ വിഷയങ്ങൾ പഠിക്കുക ചെയ്ത് മനസ്സിലാക്കുക ചെയ്ത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ. ഈ ലജ്നയുടെ ഫത്വയിലുള്ളത് എന്താ? അല്ല അസ്ലു, അസിൽ എന്താണോ ഈ വിഷയത്തിന്റെ അസില്, അന്ന സക്കാത്തുൽ ഫിത്ര് യജിബ് ഇഖ്റാജുഹ, ആ സക്കാത്തുൽ ഫിത്ര് കൊടുക്കുക എന്നുള്ള നിർബന്ധമാണ്. മിനൽ മുസക്കി, ആരാണത് കൊടുക്കുന്നത്, അർഹതപ്പെട്ടവനും കൊടുക്കുക എന്നുള്ള നിർബന്ധമാണ്. ഇലൽ മുസ്തഹിഖി, അത് പിന്നെ അർഹരായവരിലേക്ക്, മുബാശറ, അങ്ങനെ നേരിട്ട് അത് കൊടുക്കുക എന്നുള്ളതാണ് അസില്. പിതൃ സക്കാത്തിന്റെ അസിൽ എന്താ പഠിച്ചു വെച്ചോ? അസിൽ എന്താ? ഇതാണ് എല്ലാരും പറഞ്ഞത്. അസില് ആ പിതൃ സക്കാത്ത് മുസക്കി, ആരാണോ സക്കാത്ത് കൊടുക്കുന്നവൻ, ആ സക്കാത്ത് കൊടുക്കുന്നവൻ അതിന്റെ അവകാശിക്ക് നേരിട്ട് കൊടുക്കുക എന്നതാണ് അസില്. മനസ്സിലായല്ലോ. ഇതിലും പറഞ്ഞ എന്താ? മുബാഷറ. ഇത് തന്നെയാണ് ഷെയ്ഖ് അൽബാനിയും പറഞ്ഞത്, മുബാഷറ, നേരിട്ട്. എന്നാൽ അത് ഏൽപ്പിക്കുക എന്നത് ജായിസാണ്. അപ്പൊ അസ്ല് തന്നെ, ഫിത്ർ സക്കാത്തിന്റെ അസ്ല് തന്നെ അതാണ് പറഞ്ഞത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഷർഹ് മുദബ്ബിൽ ഈ വിഷയം ദീർഘമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ വലിയ രസം തരോ, ചില ആൾക്കാർ പറയും അങ്ങനെയാണെങ്കിൽ സക്കാത്തിന്റെ അവകാശികൾ ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തെളിവ് എന്താ അറിയോ? ഏത് വിത്ര സക്കാത്തും സക്കാത്തും സംഘടിതമായിട്ട് കൊടുക്കേണ്ടതില്ലെങ്കിൽ അപ്പൊ സക്കാത്തിന്റെ വൽ ആമിരീന അലൈഹ പിന്നെ അവിടെ, അപ്പൊ ഖുർആൻ പറഞ്ഞ തെറ്റായില്ലേ? ഏത് സക്കാത്തിന്റെ എട്ട് അവകാശികളിൽ ഒരു കൂട്ടരാണ് ആര്? വൽ ആമിലീന അലൈഹ, എന്താ അതിന്റെ അർത്ഥം? ആ സക്കാത്ത് പിരിച്ചെടുക്കുന്ന ആൾക്കാരെ. അപ്പൊ സക്കാത്ത് ഓരോരുത്തരും നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ആൾക്കാരെവിടെ? ഖുർആൻ പറഞ്ഞ എട്ട് വിഭാഗം ആൾക്കാരിൽ ഒന്നിൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ആ ശരിയാണല്ലോ. അപ്പൊ പിന്നെ ഏതാ സക്കാത്ത് നമ്മൾ ഓരോരുത്തർക്കും നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഈ ആമിനീൻ അലൈഹി ഉണ്ടാവില്ലല്ലോ. പിന്നെ അവരെ ആവശ്യം എന്താ? അപ്പൊ കണ്ടോ പവിത്ര സക്കാത്തും സക്കാത്തും സംഘടിതായിട്ട് തന്നെ കൊടുക്കണം. ഖുർആൻ തന്നെ തെളിയും. എന്താ അതിന് പറയാ? ഈ വൽ ആമിലീൻ അലൈഹ എന്നുള്ളത് നമ്മുടെ നാട്ടില് പള്ളി കമ്മിറ്റി ഉണ്ടാക്കിയ സക്കാത്ത് കമ്മിറ്റിയാണെന്നുള്ളത് ആരാ പറഞ്ഞ്? ഒരു പന്തമല്ല. വൽ ആമിലീൻ അലൈഹ എന്നുള്ളത് ഷറഈ ആയിട്ടുള്ള വിലായത്തുള്ള ആ നാട്ടിലെ ഗവൺമെന്റ് ഖാദി ഖലീഫ നിശ്ചയിക്കുന്ന അതിന്റെ ആളുകളും ഉദ്യോഗസ്ഥരുമാണ് വൽ ആമിലീൻ അലൈഹ. ഇബ്നു സൈമീൻ പറഞ്ഞു അവിടെ വൽ ആമിലീന ഫീഹ എന്നാണ് പറഞ്ഞതെങ്കിൽ ശരിയായിരുന്നു. അവിടെ വൽ ആമിലീന അലൈഹ, അലൈഹ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അവർക്ക് കൊടുത്തിട്ടുള്ള വിലായത്താണ്, അധികാരമാണ്. ആ അധികാരം ഒറ്റ സക്കാത്ത് കമ്മിറ്റിക്കുണ്ടോ? സക്കാത്ത് കൊടുക്കാത്ത ആൾക്കാരിൽ നിന്ന് അത് പിടിച്ചു വാങ്ങിയിട്ട് സക്കാത്ത് കൊടുക്കാത്ത ആളുകളോട് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കാനുള്ള അവകാശവും അധികാരവും ഇന്നത്തെ സക്കാത്ത് കമ്മിറ്റികൾക്കുണ്ടോ നാട്ടില്? ഈ വൽ ആമിലീന അലൈഹ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ ഖലീഫ നിശ്ചയിക്കുന്ന, ഉത്തരവാദപ്പെട്ട ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വിലായത്തുള്ള അധികാരമുള്ള അത് കൈകാര്യം ചെയ്യാനും അത് അതിന്റെ വേണ്ട രൂപത്തിൽ ആക്കാനുമുള്ള അതിന്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാരാണ്. അല്ലാതെ നമ്മുടെ നാട്ടിൽ സംഘടനക്കാരുണ്ടാക്കുന്ന സക്കാത്ത് കമ്മിറ്റിന്റെ ഈ പിരിച്ചെടുക്കുന്ന ആൾക്കാരല്ല വൽ ആമിലീന അലൈഹ എന്ന് പറയുന്നത്. അതിന് വേറെ നമ്മളൊരു വിഷയമായിട്ട് വിശദീകരിക്കണം. നമ്മുടെ നാട്ടിൽ വലിയ തെളിവ് ഇതാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കളോട് ഇതിൽ ചോദ്യം ചോദിക്കുമ്പോ ഉലമാക്കൾ അതിന് കൊടുക്കുന്ന മറുപടി എന്താ പറയുക? അങ്ങനെ പല ചോദ്യങ്ങളും അവർക്ക് ചെന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കമ്മിറ്റികൾ ആ ശേഖരിക്കുന്ന ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അവർ കൊടുക്കുന്ന മറുപടി, അവർ സക്കാത്തിന്റെ അർഹരാണെങ്കിൽ കൊടുക്ക, വല്ലാമിലീന അലൈഹിന്റെ വകുപ്പിൽ അവർക്ക് കിട്ടൂല. വല്ലാമിലീന അലൈഹിന്റെ വകുപ്പിൽ അവർക്ക് കിട്ടൂല. നമ്മുടെ നാട്ടിൽ അതുണ്ട്. എന്ത്? ഈ കുറച്ച് ഒരു പത്താൾക്കാരുണ്ടാവും ആ കമ്മിറ്റിയിൽ. എന്നിട്ട് ആ പത്താൾക്കാരും സക്കാത്ത്, ആ പത്താൾക്കാരും പിത്തൃ സക്കാത്ത്, പത്താൾക്കാർക്കും. കാരണം എന്താ? വലാമിലീന അലൈഹ സക്കാത്തിന്റെ എട്ട് വിഭാഗ അവകാശികളിൽ ഒരു വിഭാഗം അവരാണ്. അല്ല, അപ്പറഞ്ഞ ആമിലീന അലൈഹ നമ്മുടെ ഈ സക്കാത്ത് കമ്മിറ്റി അല്ല. അപ്പൊ പിന്നെ ഈ ഒരു വിഭാഗം ഉണ്ടാവൂലേ? ഉണ്ടാവൂല. സക്കാത്ത് നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വിഭാഗം ഉണ്ടാവൂല. ഈ എട്ട് വിഭാഗം തന്നെ വേണം നിർബന്ധമെന്നുള്ളത് ആരാ പറഞ്ഞ്? ഈ എട്ട് വിഭാഗം തന്നെ നാട്ടിൽ ഉണ്ടാകണം എന്നുള്ളത് ആരാ പറഞ്ഞ്? ഇങ്ങനെ ഓരോരുത്തരും നേരിട്ട് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ, വിത്തിരി സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ വല്ല ആമിലീന അലൈഹ ആ വിഭാഗം ഉണ്ടാവൂല. അതിനെന്താ? അവരുണ്ടാവൂല. അതിനെന്താ പ്രശ്നം? ഇന്ന് ഞാൻ പറഞ്ഞതല്ല, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ചർച്ചയിൽ പറഞ്ഞ എന്താ അറിയോ? ഏത് ഈ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിന്റെ ഇടക്ക് മജ്മൂഇൽ പറഞ്ഞു ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇൻകാന മുഫദിഖു സക്കാത്തി ഹുവൽ മാലിക്കു ഔ വക്കീലുഹു സഖത്ത നസീബുൽ ആമിലി. സക്കാത്ത് അതിന്റെ മാലിക്ക് അല്ലെങ്കിൽ വക്കീല്, അവരത് നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ, നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ സഖത്ത നസീബുൽ ആമിലി, ആമിലിന്റെ നസീബ് ഉണ്ടാവൂല, അവർക്ക് കൊടുക്കണ്ട. അല്ലെന്താ? ഇത് ഇമാം നബി പറഞ്ഞതാണ്, ഞാൻ എന്റെ അഭിപ്രായമല്ല. സഖത്ത നസീബുൽ ആമിലി, ആമിലിന്റെ നസീബ് അവിടെ വീണുപോയി, അവിടെ ഇല്ലാതായി. വവജബ സർഫുഹ ഇലൽ അസ്നാഫി സബഅത്തിൽ ബാഖീന ഇൻ വുജിദു. ബാക്കി ഏഴ് വിഭാഗം ആൾക്കാരില്ലേ, അവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. വൈല്ല ഫൽ മൗജൂദ മിൻഹും. ഇനി ആ ഏഴ് വിഭാഗം ആളുകളില്ലേ, എല്ലാവർക്കും കൊടുക്കണം. ഇത് ധനത്തിന്റെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അപ്പൊ ഓരോരുത്തരും നേരിട്ട് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ വക്കാലത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സിൻഫ് ഉണ്ടാവൂല, വലാമിലീന അലൈഹി ഉണ്ടാവൂല. അപ്പൊ അത് നമ്മുടെ സക്കാത്ത് കമ്മിറ്റിക്ക് സക്കാത്ത് സംഘടിതായിട്ട് കൊടുത്തെങ്കിലേ വീടുള്ളൂ എന്നുള്ളതിന് തെളിവാക്കി കൊണ്ടുവരാൻ പറ്റൂല. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്, അത് അങ്ങനെ ചെയ്യുന്നത് എന്താണ്? അത് അത്തരത്തിലുള്ള ഒരു ഹയ്യത്ത്, ജംഇയത്ത്, ഒരു മുനല്ലമത്ത്, അതിന് വിരോധമല്ല. അങ്ങനെ അവർക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നതിന് വിരോധമല്ല എന്നുള്ളത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ ലജ്നത്ത് ദായിമയുടെ ഫത്വ ഞാൻ വായിച്ചല്ലോ. എന്ത്? അതിന്റെ അസൽ എന്താണ്? ഫിത്തർ സക്കാത്തിന്റെ അസൽ. അത് ധനത്തെക്കുറിച്ചുള്ള സക്കാത്തിനെ കുറിച്ചല്ല ആ ഫത്വയിൽ പറഞ്ഞു കേട്ടോ. അവിടെ ഫിത്തർ സക്കാത്തിനെ കുറിച്ച് തന്നെ പറഞ്ഞത്, ലജനയുടെ പത്ത് വയം വെച്ചല്ലോ, 10344 അത് നേരിട്ട് അസക്കാത്ത് കൊടുക്കുന്ന ആൾ അതിന്റെ അവകാശികൾക്ക് നേരിട്ട് കൊടുക്കുന്നതാണ് അസ്ലി എന്ന് വായിച്ചല്ലോ. അതിന്റെ അവസാന ഭാഗത്ത് അവർ പറയുന്നത് വലാക്കിൻ യജൂസുലിമൻ വജബത്ത് അലൈഹി സക്കാ അൻ യുനീബ ഗൈറഹു മിൻ സിക്കാത്തി ഫീ തൗസീഹ, എന്നാൽ മറ്റൊരാളെ പകരം ഏൽപ്പിക്കുന്നത് ആ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് അയാൾ വിശ്വസ്തനാണെങ്കിൽ അത് ജായിസാണ് എന്ന് അവർ പറയുന്നുണ്ട്. ജായിസാണ് ഇല്ല, നമുക്ക് തർക്കമല്ലല്ലോ, അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ ആരും പറയണില്ല. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള വിശ്വാസം കമ്മിറ്റിക്ക് കൊടുത്തെങ്കിലേ ഫിത്ര് സക്കാത്ത് കൊടുത്തെങ്കിലേ അത് സക്കാത്തായിട്ട് പരിഗണിക്കൊള്ളൂ എന്നുള്ളതല്ല. ഇവിടെ അസ്ലി പറഞ്ഞത്, അഫ്ദൽ പറഞ്ഞത്, അഹ്വത്ത് പറഞ്ഞത്, അഫ്ദൽ പറഞ്ഞത് നേരിട്ട് അത് കൊടുക്കുക എന്നുള്ളതാ. ഇപ്പൊ പറഞ്ഞതൊക്കെ ഫിത്ര് സക്കാത്തിനെ കുറിച്ചാ, അൽബാനി പറഞ്ഞത് ഫിത്ര് സക്കാത്തിനെ കുറിച്ചാ, ഇബ്നു സൈമിയ്യ പറഞ്ഞത് ഫിത്ര് സക്കാത്തിനെ കുറിച്ചാ, ലജ്നന്റെ ഫത്വ വായിച്ചത് ഫിത്ര് സക്കാത്തിനെ കുറിച്ചാ. എന്നാൽ അത് നേരിട്ട് കൊടുക്കുക എന്നുള്ളതിന് വേറെ തെളിവുകളും നമ്മൾ പറഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഇത്രക്കെ തെളിവ് കിട്ടിയാലും ഉണ്ടൂല, ഒറ്റയൊന്നും ഉണ്ടൂല. ആ വിഷയം തന്നെ ആരും പറയില്ല, ഉണ്ടാകാൻ സൗകര്യപൂർവ്വം മറന്നിട്ട് ആണ് പോകലാണ്. അപ്പൊ ഇതാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അതിന്റെ അർഹരായ ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് നേരിട്ട് കൊടുക്കുക. കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഫക്കീറന്മാരുണ്ടോ? അവർക്ക് തന്നെയാണ് അത് കൊടുക്കേണ്ടത്, അതിൽ സംശയമൊന്നുമില്ല. അവർക്ക് തന്നെയാണ് കൊടുക്കുക. അത് സക്കാത്ത് ധനത്തിന്റെ സക്കാത്താണെങ്കിലും ഫിത്ര് സക്കാത്താണെങ്കിലും അവർക്ക് നമുക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാം, ഒരു തകരാറുമില്ല. ഇനി നമുക്കത് ഏൽപ്പിക്കാൻ പറ്റില്ലെങ്കിൽ വേറൊരാളെ ഏൽപ്പിക്കും ചെയ്യാം, ഒരു വിരോധമല്ല. ഇനി ഇതിലൊന്നും സൗകര്യമല്ലേ? അവിടെ ഒരു കമ്മിറ്റി ഉണ്ടോ? അവർ വിശ്വസ്തരാണോ? അവരത് അർഹരായ ആളുകൾക്കാണോ കൊടുക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, എന്ത് അർഹരായ ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളത്. അങ്ങനെ അവർ കൊടുക്കുന്നുണ്ടോ? അതിന്റെ സമയത്തിന് അവരത് ചെയ്യുന്നുണ്ടോ? അവരേൽപ്പിച്ചു കൊടുക്കുന്നത് ജായിസാണ്. ഇതാണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത്.